2024 ജൂൺ 4 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് രാഹുൽ. വിളമ്പുന്നത് വിഷം, പരിശോധിക്കാൻ ആരുണ്ട്? ബാസി പങ്കിൽ എഴുതുന്നു, നമ്മുടെ നാട്ടിലും നഗരങ്ങളിലുമുള്ള ഭക്ഷണശാലകൾ വിളമ്പുന്ന ഭക്ഷണങ്ങൾ സുരക്ഷിതമാണോ? പല ഭക്ഷണശാലകളിലും വിളമ്പുന്നത് അപകടകരമായ ഭക്ഷണമാണെന്നാണ് കഴിഞ്ഞ ദിവസം പെരിഞ്ഞനത്ത് വീട്ടമ്മയുടെ മരണത്തിലൂടെ വ്യക്തമാകുന്നത്. ഹോട്ടലിൽ നിന്ന് കഴിച്ച കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യ വിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഇതോടെ സംസ്ഥാനത്ത് വ്യാപകമായി പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും തുടക്കമായി. അതിനു മുൻപൊന്നും പരിശോധനകളോ നടപടികളോ ഇല്ലായിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. പെരിഞ്ഞനം കുറ്റിൽക്കടവ് ഹസ്ബുവിന്റെ ഭാര്യ ഉസൈബ ആണ് മരിച്ചത്. മരണകാരണം മുട്ട ചേർത്ത മയോണൈസ് ആണെന്നാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. കുഴിമന്തിക്കൊപ്പം മയോണൈസ് നൽകിയിരുന്നു. നേരത്തെ ഉണ്ടാക്കിയ മയോണൈസ് തീർന്നപ്പോൾ മുട്ട ചേർത്ത് ഉണ്ടാക്കിയതാണ് പുതിയത്. പെരിഞ്ഞനത്തെ സെയിന്റ് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച 200+ പേരായിരുന്നു ഛർദിയും വയറിളക്കവുമായി വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നത്. അതിൽ 50+ പേർ ചികിത്സ തുടർന്നു. ഉബൈസിയുടെ വീട്ടിലേക്കും കുഴിമന്തി പാഴ്സൽ വാങ്ങിയിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം അസ്വസ്ഥതകൾ ഗുരുതരമായപ്പോൾ ഉസൈബയെ ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഉസൈബയും സഹോദരിയും അവരുടെ 12-7 വയസ്സുള്ള മക്കളുമാണ് കുഴിമന്തി കഴിച്ചത്. ഉസൈബയ്ക്ക് പിന്നാലെ സഹോദരിയും മക്കളും ചികിത്സ തേടിയിരുന്നു. സെയിന്റ് ഹോട്ടലിന് ലൈസൻസ് ഇല്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചത്. കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ ഇപ്പോഴത്തെ ഉടമകളിൽ ഒരാളുടെ പേരിൽ ലൈസൻസിന് അപേക്ഷിച്ചിരുന്നെങ്കിലും നൽകിയിരുന്നില്ല. കുഴിമന്തി കഴിച്ച 100+ പേർ വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി ചികിത്സ തേടി. പാഴ്സൽ വാങ്ങിക്കൊണ്ടുപോയി കഴിച്ചവർക്കാണ് കൂടുതലും ഭക്ഷ്യ വിഷബാധയേറ്റത്. പെരിഞ്ഞനം കയ്പമംഗലം സ്വദേശികളാണ് ഭൂരിഭാഗവും. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരും പോലീസും ചേർന്ന് പരിശോധനകൾക്ക് ശേഷം ഹോട്ടൽ അടപ്പിച്ചു. സാമ്പിളിന്റെ പരിശോധനാ ഫലം ഇതേവരെ ലഭിച്ചിട്ടില്ല. പെരിഞ്ഞനത്തുണ്ടായ വിഷബാധയിൽ ചികിത്സയിലുള്ളവരുടെ ശ്രവങ്ങളാണ് പരിശോധനയ്ക്കയച്ചത്. ഇതിൽ നിന്ന് കൃത്യമായ വിവരം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. മയോണൈസിന്റെ സാമ്പിൾ കിട്ടിയില്ല. മയോണൈസിന്റെ സാമ്പിൾ തേടി അധികൃതർ എത്തിയപ്പോൾ എല്ലാം വിറ്റ് തീർന്നെന്നാണ് ഹോട്ടൽ ഉടമ പറഞ്ഞത്. അതിനാൽ സാമ്പിൾ എടുക്കാനോ പരിശോധിക്കാനോ സാധിച്ചിട്ടില്ല. മോശം ഭക്ഷണവും വിളമ്പിയതിന് 6 മാസം മുമ്പ് ഇതേ ഹോട്ടൽ അടപ്പിച്ചിരുന്നു. മയോണൈസ് തന്നെയായിരുന്നു അന്നും വിലനായെന്നാണ് പറയുന്നത്. മുട്ട ചേർത്തുള്ള മയോണൈസിന്റെ ഉൽപ്പാദനവും വിൽപ്പനയും 2023 ജനുവരിയിൽ നിരോധിച്ചിട്ടും വീണ്ടും അതേ രീതിയിൽ മയോണൈസ് ഉണ്ടാക്കുന്നതിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഹോട്ടലിന്റെ ലൈസൻസിന്റെ കാലാവധി 1 മാസം മുൻപാണ് കഴിഞ്ഞിരുന്നതെന്നും പറയുന്നു. വില്ലനാകുന്ന മയോണൈസ് കുഴിമന്തിക്കൊപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാൻ നിയമം ലംഘിച്ച് പച്ചമുട്ട കൊണ്ട് മയോണൈസ് ഉണ്ടാക്കുന്നതായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പരിശോധന നടക്കുമെന്ന് മുൻകൂട്ടി അറിയുമ്പോൾ ഉടനെ തന്നെ എല്ലാം നശിപ്പിക്കുന്നതിനാൽ സാമ്പിളും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ജനുവരിയിലാണ് സംസ്ഥാനത്ത് വെജിറ്റബിൾ മയോണൈസോ പാസ്റ്ററൈസ് ചെയ്ത മുട്ട ഉപയോഗിച്ചുള്ള മയോണൈസോ മാത്രം ഉപയോഗിക്കാൻ അനുവാദം നൽകിയത്. പച്ചമുട്ട ഉപയോഗിക്കുന്നത് നിരോധിച്ചിരുന്നു. ആരോഗ്യമന്ത്രിയും ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, വഴിയോര കച്ചവടക്കാർ, കാറ്ററിംഗ് എന്നീ മേഖലകളിലെ സംഘടനാ പ്രതിനിധികളുമുള്ള യോഗത്തിലായിരുന്നു തീരുമാനം. 2 മണിക്കൂറിലേറെ സമയം മയോണൈസ് വെച്ചിരുന്നാൽ അപകടകരമാകുന്നതിനാൽ തീരുമാനത്തോട് എല്ലാവരും യോജിച്ചു. പച്ചമുട്ടയും വേവിക്കാത്ത ഇറച്ചിയും ചൂടാക്കാത്ത പാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ അവയിലടങ്ങിയ സാൽമോണല്ല ബാക്ടീരിയ മനുഷ്യന്റെ ദഹന പ്രക്രിയയെ ഗുരുതരമായി ബാധിക്കും. അണുബാധ പ്രധാനമായും ബാധിക്കുന്നത് വൃക്ക, ശ്വാസകോശം, ഹൃദയം, തലച്ചോറ്, രക്തം തുടങ്ങിയവയാണ്. പനി, വയറിളക്കം, വിറയൽ, ചുമ, വിയർക്കൽ, തുമ്മൽ തുടങ്ങിയവയാണ് അണുബാധയുടെ ലക്ഷണങ്ങൾ. നടപ്പിലാക്കാത്ത നിബന്ധനകളേറെ. സംസ്ഥാനത്ത് മുമ്പുണ്ടായിരുന്ന ഭക്ഷ്യ വിഷബാധകളെ തുടർന്ന് ആരോഗ്യ സംരക്ഷണത്തിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണമെന്ന് വ്യക്തമായി ആരോഗ്യമന്ത്രി കർശന നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിൽ പലതും ഇതുവരെ നടപ്പായിട്ടില്ല. നടപ്പിലാക്കാനുള്ള നടപടികളും കർശനമായില്ല. ഭക്ഷണം പാഴ്സൽ കൊടുക്കുമ്പോൾ നൽകുന്ന സമയവും എത്ര നേരത്തിനുള്ളിൽ ഉപയോഗിക്കണം എന്നും രേഖപ്പെടുത്തിയ സ്റ്റിക്കർ പതിപ്പിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. പക്ഷേ നടപടി പേരിന് പോലും നടപ്പായില്ല. എല്ലാ സ്ഥാപനങ്ങളും രജിസ്ട്രേഷനോ ലൈസൻസോ എടുക്കണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഹൈജീൻ റേറ്റിംഗിൽ എല്ലാ സ്ഥാപനങ്ങളും സഹകരിക്കണം. എല്ലാ സ്ഥാപനങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ പ്രദർശിപ്പിക്കണം. ജീവനക്കാർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടണം എന്നിങ്ങനെ തുടരുന്ന നിബന്ധനകൾ പലതും കടലാസിൽ മാത്രം ഒതുങ്ങി. സുരക്ഷാ പരിശോധനകൾക്കുള്ള അംഗബലം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനുണ്ടോ എന്നതും മറ്റൊരു ചോദ്യമാണ്. നിബന്ധനകളൊന്നും ഹോട്ടലുകളിൽ പാലിക്കാത്തതോടെ ഭക്ഷ്യസുരക്ഷകൾ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാനായി ഇന്ന് ഭക്ഷണശാലകളെയാണ് ആശ്രയിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ആകർഷണവും തന്നെ ഭക്ഷണ വിഭവങ്ങളായി മാറുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണശാലകളിലെ പരിശോധനകൾ ചട്ടപ്പടി നടന്നാൽ പോരാ. കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ കൂടുതൽ കരുത്താക്കേണ്ടതുണ്ട്.